നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമായതും അമേരിക്കൻ താരിഫുകൾ പ്രാബല്യത്തിൽ വന്നതും പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കുന്നതിലേക്ക് ഓസ്ട്രേലിയ ഒരു പടി കൂടി കടന്നതുമെല്ലാമാണ് ഇക്കഴിഞ്ഞയാഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളായിരുന്നത്. SBS മലയാളത്തിന്റെ പ്രതിവാര സമഗ്ര വാർത്താ ബുള്ളറ്റിനായ ഓസ്ട്രേലിയ പോയ വാരവുമായി ഞാൻ ദിജു ശിവദാസ്. ഇക്കഴിഞ്ഞയാഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക ഏർപ്പെടുത്തുന്ന തീരുവ 10% തുടരും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പുതിയ താരിഫ് പ്രഖ്യാപനത്തിലാണ് ഓസ്ട്രേലിയൻ താരിഫ് 10% തന്നെയായിരിക്കുമെന്ന് വ്യക്തമായത്. April 2 ട്രംപ് പ്രഖ്യാപിച്ച ലിബറേഷൻ ദിന താരിഫുകളിലും ഓസ്ട്രേലിയയ്ക്ക് 10% നിരക്ക്. ഉഭയകക്ഷി വ്യാപാര ചർച്ചകൾക്കായി ഈ താരിഫുകൾ മരവിപ്പിച്ച നടപടി August 1 അവസാനിക്കുകയാണ്. അതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ട്രംപ് പല രാജ്യങ്ങൾക്കും പുതുക്കിയ താരിഫുകൾ പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയയ്ക്ക് മേലുള്ള താരിഫ് 10% തന്നെ തുടരുമെന്ന പ്രതീക്ഷയാണ് ട്രഷറർ ജിം ചാമേഴ്സ് മുമ്പ് പങ്കുവച്ചിരുന്നത്.
Environment is necessarily set in stone, but our understanding, our expectation, our working assumption is that we get the 10%. From our point of view, the 10% is too high. We think it should be 0.
ഇന്ത്യയ്ക്ക് മേൽ 25% താരിഫാണ് ട്രംപ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ ഏർപ്പെടുത്തുന്ന താരിഫ് നിരക്കുകൾ വളരെ ഉയർന്നതാണെന്നും ഇന്ത്യ റഷ്യയിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ട്രംപിന്റെ നടപടി. കാനഡയ്ക്ക് മേൽ 35% പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈനയ്ക്ക് മേൽ 145% താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനം August 1 വരെ ട്രംപ് മരവിപ്പിച്ചിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളുടെ ചാരപ്രവർത്തനം തടയാനായി ഓസ്ട്രേലിയ ഒരു വർഷം ചെലവാക്കിയത് $12.5 billion വെളിപ്പെടുത്തൽ. ഓസ്ട്രേലിയൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ACO മേധാവി മൈക്ക് ബർഗസാണ് ഈ കണക്ക് വെളിപ്പെടുത്തിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ 24 ചാരപ്രവർത്തന ശൃംഖലകളെയാണ് ACO തകർത്തതെന്നും അദ്ദേഹം പറഞ്ഞു. റഷ്യയാണ് ഓസ്ട്രേലിയയിൽ ഏറ്റവുമധികം ചാരവൃത്തിക്ക് ശ്രമിക്കുന്ന രാജ്യമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാജ്യത്ത് ചാരപ്രവർത്തനത്തിനായി നിരവധി പ്രോക്സികളെയും ഏജന്റുമാരെയും നിയോഗിച്ചതിന് റഷ്യൻ ചാരന്മാരെ പുറത്താക്കിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി.
A new iteration of great power competition is driving a relentless hunger for strategic advantage and an insatiable appetite for inside information. Russia remains a persistent and aggressive espionage threat. Last year, 2 Russian-born Australian citizens were arrested and charged with an espionage-related offence. Separately, I can confirm in 2022 a number of undeclared Russian intelligence officers were removed from this country.
ഇറാനും ചൈനയുമാണ് ACO തലവേദന ഉയർത്തുന്ന മറ്റു രാജ്യങ്ങൾ. ACO സുരക്ഷാ ക്ലിയറൻസ് ഉള്ള ജീവനക്കാരും തന്ത്രപ്രധാന മേഖലകളിൽ ജോലി ചെയ്യുന്നവരും അക്കാര്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് നിയന്ത്രണം കൊണ്ടുവരണമെന്നും മൈക്ക് ബർഗസ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി ടോണി ബർഗും ഇതിനോട് യോജിച്ചു.
If you are in a job where you have access to secrets that are significant to Australia, don't put it on your social media profile. Show that you are worthy of being able to keep those secrets. The concept of other countries wanting to get our information, we know that they'll try, but they shouldn't be able to get a head start simply by a Google search, because some people who have access to secrets are not really proving that they're worthy of that access.
പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിന് തയ്യാറാണെന്ന് ഓസ്ട്രേലിയ ഈയാഴ്ച വ്യക്തമാക്കി. എപ്പോഴാണ് അത് അംഗീകരിക്കുന്നത് എന്നതിൽ മാത്രമാണ് ചോദ്യങ്ങൾ ബാക്കിയുള്ളതെന്നും അൽബനീസി സർക്കാരിലെ മുതിർന്ന മന്ത്രിമാർ വ്യക്തമാക്കി. സെപ്റ്റംബറിൽ നടക്കുന്ന UN ജനറൽ അസംബ്ലി യോഗത്തിലെ വോട്ടെടുപ്പിന് മുന്നോടിയായി ബ്രിട്ടൻ, കാനഡ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. സമാനമായ നിലപാടാണ് ഓസ്ട്രേലിയയും സ്വീകരിക്കുന്നത്. എന്നാൽ ഹമാസിനെ നിരായുധീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾക്ക് ബാധകമായിട്ടായിരിക്കും ഓസ്ട്രേലിയയുടെ നടപടി. രണ്ടു രാജ്യങ്ങൾ എന്ന പ്രശ്നപരിഹാരം നടപ്പാക്കാൻ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതാണ് ആദ്യപടിയെന്ന് ട്രഷറർ ജിം ചാമേഴ്സ് പറഞ്ഞു.
From an Australian point of view, recognition of the state of Palestine is a matter of when, not if. And so in that light, this progress, this momentum that we're seeing is welcome, but it's also conditional. We need to make sure that there's no role for Hamas in any future leadership. We need to make sure that the hostages are released. And so Our support is conditional on meeting some of those, overcoming some of those obstacles.
വിദ്യാർത്ഥികളുടെ വായ്പാ ബാധ്യത വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള ബില്ല് പാർലമെന്റിൽ പാസായതാണ് ഈ ആഴ്ചത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. അൽബനീസി സർക്കാരിന്റെ രണ്ടാം ടേമിൽ പാസാക്കിയ ആദ്യ നിയമമാണ് ഇത്. ഹെക്സ് വായ്പകളുടെ 20% വരെ എഴുതിത്തള്ളാനാണ് നിയമം. വിദ്യാർത്ഥികൾക്ക് ശരാശരി $5,500 വരെ വായ്പയിൽ കുറവുണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ജേസൺ ക്ലെയർ പറഞ്ഞു. ഈ വർഷം അവസാനത്തോടെ ഹെക്സ് ബാലൻസിൽ ഈ കുറവ് പ്രാബല്യത്തിൽ വരും. വലിയൊരു ആശ്വാസമാണ് ഇതെന്നും എന്നാൽ സാമ്പത്തിക സമ്മർദ്ദം മറികടക്കാൻ കൂടുതൽ നടപടികൾ ആവശ്യമാണെന്നും നിരവധി വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടി.
ഹെക്സ് ഈസ് എ വെരി പ്രസ്സിംഗ് ഇഷ്യൂ ദാറ്റ് വി ഓൾ തിങ്ക് അബൗട്ട്. So yeah, it's great that it's gone through.
Yeah, I think big thing is reversing the changes that were introduced by the Liberal National government a few years back, the Jobs Ready scheme package. I know that's had a big impact on access to education.
Is a big issue for students, particularly because a lot of students are currently either working full time or part time. Without more support going into a student state of living, then it could be a little bit difficult.
ചെറുകിട ബിസിനസ്സുകൾക്കുള്ള നികുതി വെട്ടിക്കുറയ്ക്കാനും നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പുതിയ നികുതി സമ്പ്രദായം കൊണ്ടുവരാനും പ്രൊഡക്ടിവിറ്റി കമ്മീഷൻ ശുപാർശ ചെയ്തു. 1 ബില്യണിൽ താഴെ വിറ്റുവരവുള്ള കമ്പനികളുടെ പരമാവധി കോർപ്പറേറ്റ് നികുതി 20% ശുപാർശ. നിലവിൽ 25% മുതൽ മുകളിലേക്കാണ് കമ്പനികളുടെ നികുതി. നികുതി കുറച്ചാൽ സാമ്പത്തിക മേഖലയിൽ $14 ബില്യൺ മെച്ചമുണ്ടാകുമെന്നും ഉൽപ്പാദനക്ഷമത 0.4% കൂടുമെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ചൈൽഡ് കെയർ കേന്ദ്രങ്ങൾക്കെതിരെ കർശന നടപടികളെടുക്കാൻ സർക്കാർ തയ്യാറാണെന്ന് ഫെഡറൽ വിദ്യാഭ്യാസ മന്ത്രി ജെയ്സൺ ക്ലെയർ പറഞ്ഞു. സർക്കാരിന്റെ ഏർലി ചൈൽഡ്ഹുഡ് ബില്ലിന്മേൽ നടക്കുന്ന ചർച്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവിധ ചൈൽഡ് കെയർ കേന്ദ്രങ്ങൾ നടന്ന പീഡനത്തിന്റെ വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് സർക്കാർ പുതിയ നിയമം കൊണ്ടുവരുന്നത്. ചൈൽഡ് കെയർ കേന്ദ്രങ്ങൾക്ക് പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങളും ജീവനക്കാർക്ക് നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്നതിനാണ് ബില്ലിൽ വ്യവസ്ഥകളുള്ളത്. ഈ മാസം ഓസ്ട്രേലിയയിൽ ബാങ്കിംഗ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് വിവിധ സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം. രാജ്യത്തെ നാണയപ്പെരുപ്പം പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞതോടെയാണ് ഈ പ്രവചനം. കോവിഡ് കാലത്തിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് നാണയപ്പെരുപ്പം എത്തിയിരിക്കുന്നത്. റിസർവ് ബാങ്ക് പരിഗണിക്കുന്ന ട്രിംഡ് മീൻ ഇൻഫ്ലേഷൻ 2.7% താഴ്ന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 11-12 തീയതികളിലാണ് ഇനി റിസർവ് ബാങ്ക് യോഗം നടക്കുന്നത്. കഴിഞ്ഞ മാസവും പലിശ കുറയ്ക്കുമെന്നായിരുന്നു ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരുടെയും പ്രവചനമെങ്കിലും പലിശ നിലനിർത്താനായിരുന്നു RBIയുടെ തീരുമാനം. വെർജിൻ ഓസ്ട്രേലിയ വിമാനങ്ങളുടെ ക്യാബിനിൽ ഇനി മുതൽ വളർത്തുമൃഗങ്ങളെയും കൊണ്ടുപോകാം. ക്യാബിനിൽ വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോകാൻ ഫുഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയുടെ അനുമതി ലഭിച്ചതായി വിമാന കമ്പനിയുടെ CEO ഡേവ് എമേഴ്സൺ അറിയിച്ചു. ചെറിയ വളർത്തുനായകളെയും പൂച്ചകളെയുമാണ് ക്യാബിനിൽ കൊണ്ടുപോകാൻ അനുവദിക്കുക. ഈ വർഷം അവസാനത്തോടെ മാറ്റം നിലവിൽ വരും. കഴിഞ്ഞ വർഷം തന്നെ വെർജിൻ ഓസ്ട്രേലിയ ഈ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അനുമതി ലഭിച്ചിരുന്നില്ല. യാത്രാ വിമാനത്തിലെ ക്യാബിനുകളെ റെസ്റ്റോറന്റുകളായാണ് നിയമത്തിൽ കണക്കാക്കുന്നത് എന്നതിനാലാണ് ഫുഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റിയുടെ അനുമതി ആവശ്യമായി വരുന്നത്. ഓസ്ട്രേലിയ പോയ വാരം ഇവിടെ പൂർത്തിയാകുന്നു. ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ അറിയാനായി നിങ്ങൾക്ക് SBS മലയാളത്തെ പിന്തുടരാവുന്നതാണ്. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് 5 മണിക്ക് ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഉൾപ്പെടുത്തിയുള്ള ഹ്രസ്വമായ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാൻ കഴിയും. ശനിയാഴ്ചകളിൽ ഒരാഴ്ചത്തെ പ്രധാന വാർത്തകളുടെ സംഗ്രഹവുമായി ഓസ്ട്രേലിയ പോയ വാരവും കേൾക്കാം. ഇവ മുടങ്ങാതെ കേൾക്കാനായി നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും SBS മലയാളത്തെ പിന്തുടരാം. ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ തുടങ്ങി എല്ലാ പോഡ്കാസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലും ഞങ്ങളുണ്ട്. അല്ലെങ്കിൽ SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.